പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം തരാതെ നിങ്ങളെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മരുഭൂമിയിൽ തളർന്നു പോകും. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചുകൊണ്ടിരുന്നല്ലോ.
ഗോഡ് ഹാസ് ബീൻ ബ്ലെസിംഗ് അസ് ദസ് ഫാർ.
ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഐ താങ്ക് ഗോഡ് ഫോർ ഓൾ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ത്രൂഔട്ട്.
അവസാനം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാൻ ദൈവം സഹായിക്കട്ടെ.
At the end we will pray for all the prayer topics and we'll go home blessed.
Praise God. എല്ലാവർക്കുമായും ദൈവത്തെ സ്തുതിക്കുന്നു.
I praise and thank God for each one of you.
2 Corinthians chapter 5 verse 7 എന്ന് വായിക്കാം.
Let's turn our attention to 2 Corinthians chapter 6
ഒട്ട് വായിച്ചാട്ടെ.
2 Corinthians chapter 5 verse 6 onwards.
കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വിശ്വാസം ഉണ്ടെങ്കിലേ നടക്കാൻ പറ്റത്തുള്ളൂ.
We walk just because we not seeing but because of faith.
എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 25 വാക്യം നമ്മൾ വായിക്കുമ്പോൾ,
when we read Hebrews
25
chapter 11 verse 25.
പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുവാനായിട്ട് കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം കൂടെ, വിശ്വാസത്താൽ മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് പോന്നു. മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു.
മോസസ് ഹാഡ് ഫെയ്ത്ത്, സോ ഹി റിഫ്യൂസ്ഡ് ടു കോൾ ദ സൺ ഓഫ് ഫറോസ് ഡോട്ടർ.
അതിന്റെ 24 വാക്യം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു.
If we read chapter 11 verse 24 onwards, we read that Moses had faith, so he refused to call the son of Pharaoh's daughter. That happened after he had grown up. He chose to be called God's son rather to live in the king's palace.
മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാനായിട്ട് ഇടയായി.
He considered it better than the riches of Egypt. He was looking ahead for God's reward.
Avan adarsha devathe kandathu pole urachu nilkiyal rajavinte kovam bhayapadathe misrayam vittu ponnu.
Because he saw that God, he didn't suffer that. He believed in God and he moved forward.
Aval Mosha invisible aayittulla devathe visible aayittu kandu.
Moses God saw God in faith.
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
Nobody has seen God.
അപ്പോൾ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നത് by faithil കൂടെയാണ്.
We feel the presence of God. We experience the presence of God through faith.
മോശ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുവാനായിട്ട് ഇടയായി.
He considered the riches of heaven above everything.
അത് മാത്രമല്ല, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്ന നിരസിച്ചു.
He declined to be called the son of Pharaoh's daughter.
കാരണം ഈ കാണുന്ന പദവിയും ഉയർച്ചയും കൊട്ടാരവും ആളുകൾ മുമ്പിൽ വന്ന് വണങ്ങുന്നതും കുമ്പിടുന്നതും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുന്നതും എല്ലാം നമ്മുടെ കണ്ണാൽ കാണാവുന്ന കാര്യമാണ്.
Because he knew one thing, that whatever he was having in life, all the pleasures he was having in the king's palace, he know that is just visible for some time only.
ഇതെല്ലാം ഒരു വശത്ത് ദൃശ്യമായിട്ട് കാണുമ്പോൾ തന്നെ,
at one side he was seeing all this with his visible eyes.
ഞാനും നിങ്ങളും ഈ ലോകത്തെ ആയിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ,
so when we are in this world, if we have to please our God,
invisible ആയിട്ട് കാണണം.
We have to see through faith invisible things.
Praise the Lord. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ.
Let's all praise God.
അപ്പോൾ അദൃശ്യമായത് കാണുന്നത് വിശ്വാസത്താലാണ്.
So we are seeing invisible things through faith.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കാഴ്ചയല്ലല്ലോ വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്.
And that's why apostle Paul says it's not through sight but it's through faith.
ഈ നടന്ന വ്യക്തി ഓടാനായിട്ട് തുടങ്ങി.
And this man who was walking he started running in faith.
Praise the Lord. 2 Timothy chapter 4 verses 7 and 8 വായിക്കുമ്പോൾ
2 Timothy chapter 4 verses 7 and 8
അപ്പോൾ കാഴ്ചയാൽ നടന്ന ആ വ്യക്തി ഓടുവാനായിട്ട് തുടങ്ങി ഓട്ടം ഫിനിഷ് ചെയ്തതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അതെങ്കിലും വാക്യം ഒന്ന് വായിച്ചാട്ടാ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോൾ മതി, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നടക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തി ഓടാനായിട്ട് തുടങ്ങി, ആ ഓട്ടം താൻ ഫിനിഷ് ചെയ്തു.
We read in 2 Timothy chapter 4 verse 7 onwards, I have fought the good fight, I have finished the race, I have kept the faith, now there is a crown waiting for me.
അപ്പോസ്തലനായ പൗലോസ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഓടുവാനായിട്ട് തുടങ്ങി.
With this faith he started running with faith.
അപ്പോൾ ജീവിതത്തിൽ വിശ്വാസം കാത്തുകൊണ്ട് അത് ഓട്ടമായിട്ട് മാറുമ്പോൾ,
so when faith starts running,
നാം ഒരു യുദ്ധകളത്തിൽ നിൽക്കുന്നത് പോലെ, ഹല്ലേലൂയാ, ആ തോന്നലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്.
When we run in faith, it's as if we are standing for a war.
അപ്പോൾ ഈ ഓട്ടത്തിൽ ഒരു കാര്യം നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്.
There is something which can be lost in this war.
നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്.
At certain point our faith may become loose.
അതുകൊണ്ടാണ് കർത്താവ് ശിമൻ പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ചന്തയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
And that's why one thing what Jesus told to Peter.
The book of Luke chapter 22 verse 31.
In the book of Luke chapter 22 verse 31.
അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സൈമൻ സൈമൻ, because Satan has demanded permission to sift you like a wheat, but I have prayed for you that your faith may not fail. ശിമോനെ ശിമോനെ, സാത്താനിനെ ഗോതമ്പുവോ നിങ്ങളെ ഗോതമ്പു പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു.
Jesus is saying to Peter in Luke chapter 22 verse 31, Simon Simon, Satan has asked to sift your disciples like a wheat.
പിശാച് പത്രോസിന്റെ വിശ്വാസത്തെ തട്ടിയെടുക്കുവാനായിട്ട് നോക്കി.
Satan was trying to take the faith of Peter.
ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മിലുള്ള വിശ്വാസത്തെ തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കും.
Dear ones, today morning we have to know that Satan is always trying to take away our faith.
അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്?
How can we know that?
നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു ശത്രു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം.
There is always an enemy against us.
ദുഷ്ടനായ പിശാച്.
And that's the devil.
അപ്പൊ ഈ ദുഷ്ടനായ പിശാച് ഇല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല.
And those who believe that there is no devil, they don't have any problems.
ഇതുവരെ ബാധിക്കുന്ന കാര്യമേയല്ല.
It doesn't affect them.
Praise God. അത് എങ്ങനെയാണെന്ന് അറിയ, ഗോതമ്പ് പോലെ പാറ്റിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പത്രോസിനെ തകർത്ത് കളയുവാനായിട്ട് ദുഷ്ടനായ പിശാച് ശ്രമിച്ചു.
And the devil tried to take away Peter's faith just like he was sifting the wheat.
കർത്താവിനറിയാം ഈ പത്രോസിനെ ഇപ്പോൾ പാറ്റിയാൽ.
And Jesus knows well that if Satan does anything to Peter,
ഈ പത്രോസിന് നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ല.
Peter cannot stand in faith.
എന്നാൽ ഈ പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും.
And when the Holy Spirit comes on Peter,
അപ്പോൾ കർത്താവിന് മനസ്സിലായി, അപ്പോൾ പത്രോസ് നിലനിൽക്കും.
And Jesus well knew that when the Holy Spirit comes upon Peter, he will stand in strong faith.
ഈ കളത്തിൽ മെതിച്ചിട്ട ഗോതമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ,
when we hear of the wheat which has been into the sow,
അതൊരു കൊട്ടയിൽ നമ്മൾ എടുത്തിട്ടിട്ട് താഴോട്ടിടുമ്പോൾ,
and when the wheat has been taken in a basket and it has been put down,
കാറ്റ് അടിക്കുന്നതിനനുസരിച്ച്, ഹല്ലേലൂയാ, കാറ്റ് പതിരിനെ തെറിപ്പിച്ചു കൊണ്ടുപോകും.
And when the wind comes, the good product comes out and all the waste will go away.
അപ്പോൾ നല്ല മണി എല്ലാം നിലത്തു വീഴും.
And the good ones will fall to the ground.
പിശാചിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ,
and do you know what are the works of the devil?
എനിക്ക് നിങ്ങൾക്കും എതിരായി കാറ്റടിപ്പിക്കുക.
The devil always puts things against us.
അപ്പൊ എനിക്ക് നിങ്ങൾക്കും എതിരായി കാറ്റടിപ്പിക്കുമ്പോൾ,
And when everything comes against us,
വിശ്വാസം ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ.
And when the wind, when every evil forces comes against us, we can stand only if we have strong faith.
അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, കർത്താവ് നമ്മെ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് മാറിപ്പോകരുത്.
And when God pleads for us, when Jesus pleads for us, we have to do one thing, we have to always come near to God and not far away from him.
ഈ പത്രോസ് കർത്താവിനെ വിട്ട് എന്ന് പറഞ്ഞ അകലം വിട്ട് അനുഗമിച്ചപ്പോൾ,
And when Peter was following distance from afar,
ഒരു ബാലിക്കാരിയുടെ മുമ്പിൽ, ഒരു വേലക്കാരിയുടെ മുമ്പിൽ കർത്താവിനെ തള്ളി പറയുവാനായിട്ട് ഇടയായി.
When Peter was following very far from Jesus Christ, he betrayed Jesus in front of a servant lady.
വിശ്വാസത്തിന് കോട്ടം തട്ടിയാൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല.
When our faith goes down, we cannot stand strong in Christ.
അപ്പോൾ നാം വിശ്വാസത്തിൽ നിന്ന് പോയി പോകാതിരിക്കുവാൻ നാം ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം.
And to stand in faith, we have to know that every day, every moment of our life, we are in a fighting world.
ദൈവസന്നിധിയിലെത്തുന്നതുവരെ ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം.
Till we reach the hands of God, till we reach the eternal kingdom, we are always in a fight.
ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു അധികം താമസിക്കാതെ ചെങ്കടലിൽ നിന്ന് അവരെ പ്രയാണം ചെയ്ത് ശൂർ മരുഭൂമിയിൽ ചെന്നു.
We know that when Israelites came out of the when Egypt, they crossed the Red Sea and then they came to a place called Shur.
3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു.
They didn't have water for 3 days in the desert.
എന്നാൽ അവര് മാറയിലാണ് എത്തിയത്.
They came to a place called Mara.
മാറയിലെ വെള്ളം കുടിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല.
They cannot drink the waters from Mara.
അത് കയ്പുള്ളതായിരുന്നു.
It was bitter.
എന്നാൽ ദൈവം മോശയ്ക്ക് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു.
But God showed Moses a tree.
അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലും കയ്പുള്ള ഉറവകൾ വരും, തടാകങ്ങൾ വരും.
At times many bitter things, many bitter situations may come in front of us.
എന്നാൽ പ്രാർത്ഥിച്ചാൽ, അപേക്ഷിച്ചാൽ പരിഹാരമില്ലാത്ത ഒരു വിഷയം നമുക്ക് വരത്തില്ല.
But any bitterness, there is no solutions. Everything, for every solutions, there is solutions through prayer.
എന്നാൽ അവർ മാറയിൽ എത്തിയപ്പോൾ,
And when they reached Mara,
ദൈവം അവിടെ ഒരു പരിഹാരം വരുത്തി.
God showed a remedy there.
ആരും കാണാത്ത ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു.
There was a tree which nobody has ever seen.
പ്രൈസ് ദി ലോർഡ്. മോശയോട് ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, വൃക്ഷക്കൊമ്പ് വെട്ടി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞു.
And God told to Moses, you have to cut one of the branch of the tree and put it into the bitter water.
അപ്പോൾ ആ കൊമ്പിനെ വെട്ടി വെള്ളത്തിൽ ഇട്ടപ്പോൾ
ആ
കയ്പായിരുന്ന വെള്ളം മധുരമായി തീരുവാനായിട്ട് ഇടയായി.
And when Moses did so as God commanded, the bitterness came sweetness.
അപ്പോൾ മാറയുടെ അരികത്ത് നമ്മൾ വരുമ്പോൾ ഈ മാറയെ മധുരമാക്കുവാൻ കഴിയുന്ന ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം.
And when we came to places of Mara, when there is bitterness, when there is solutions which we cannot do, we have to believe that when we come to the presence of God, all bitterness can turn to sweetness.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വസ്തുവാണ് വെള്ളം.
We know the most important factor that we need in life is water.
മരുമിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആഹാരത്തെക്കാൾ കൂടുതൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് വെള്ളം.
In the deserts, more than food, we need water.
എന്നാൽ ആ വെള്ളമാണ് ഇപ്പോൾ കയ്പായിട്ടും ഇരിക്കുന്നത്.
And the one which they need most necessary, that has become bitter.
എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ നിങ്ങളോട് പറയട്ടെ, ഞാനും നിങ്ങളും ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യത്തിൽ കൂടെ ആയിരിക്കാം ശത്രുവിന്റെ പോരാട്ടം നമ്മുടെ നേരെ വരുന്നത്.
Today morning may I say to one thing, that battles come against us, everything comes against us which we want more, but devil comes into our life turning everything against us.
40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിനെ വിശന്നു.
After 40 days of fasting, Jesus was hungry.
അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു.
And then the tempter came to him.
അപ്പോൾ ജീവിതത്തിൽ വിശപ്പുള്ളപ്പോഴാണ് പരീക്ഷകൻ അടുത്തു വരുന്നത്.
When we are hungry, when we are wants for many things, the tempter comes to our life.
കല്ല അപ്പമായി തീരുക എന്ന് പറയുന്നത്.
The tempter is telling, let the stones be turned to bread.
എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്കൊരു കാര്യം നിശ്ചയമായിട്ട് പറയുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലുള്ള ഒരു നിശ്ചയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു.
Let me encourage you this morning time, we who are praising God, we who are worshiping the truth God in truth and faith, we have to know one thing, that man shall not live by bread alone but by every word that comes from the mouth of God.
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
In the Old Testament and in the New Testament everywhere is saying that the believer shall live in faith.
The righteous shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
The righteousness shall live in faith.
അപ്പോൾ ഇന്ന് രാവിലെ സമയം ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം മുന്നോട്ട് കടന്നു പോയിരിക്കുന്നല്ലോ.
As the time is going, I need to conclude here.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ആയുധമാണ് വിശ്വാസം.
The most sharpest thing, the most sharpest weapon that God has given in our life is faith.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കാഴ്ചയല്ല വിശ്വാസത്തിലത്രയും ഞങ്ങൾ നടക്കുന്നത്.
And that's why Paul is saying, we walk by faith and not by sight.
ശിഷ്യന്മാരിക ലോകത്തിൽ കർത്താവിനോടെ ആയിരുന്നപ്പോൾ,
when the disciples were here with Jesus,
കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചേർണമേ എന്ന് അവരെ പറയുവാനായിട്ട്.
They always prayed to Jesus to increase their faith.
ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ.
These days let our faith increase.
പൗലോസിനെ പോലെ കാഴ്ചയല്ല വിശ്വാസത്തിൽ എത്ര ഞങ്ങൾ നടക്കുന്നു.
Just like Paul, we can say that we walk by faith and not by sight.
മോശ അദൃശ്യ ദൈവത്തെ ഹല്ലേലൂയ വിസിബിൾ ആയിട്ട് കണ്ടു.
മോസസ് God saw an invisible God through his faith.
തനിക്ക് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടാമായിരുന്നു.
He could have attained many things in life.
എന്നാൽ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നണ്ട് വനട്ടെ.
But he took that pain to follow Jesus Christ.
അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു.
He saw that invisible God and he stood for his faith.
നിരാവിലെ സമയം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
Today morning there is a God who can do great things for us.
Let's all stand.
Let's all stand in the presence of God.
Glory to God. ഇന്ന് കേൾപ്പിച്ച വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവുമായിട്ട് തീരട്ടെ.
Let today's word, what we heard, be a blessing and deliverance in the coming days.